إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرنا الله سبحانه وتعالى كارين دبرماوتي سوكشيتي തഖ്വയോട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടുന്ന ഭാഗ്യവാന്മാരെക്കുറിച്ച് അവരുടെ സിഫത്തുകളെക്കുറിച്ച് വിവരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞ ഒരു പ്രത്യേകത, അവർ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ബോധമുള്ളവരായിരിക്കും. അംബിയാക്കളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അഖ്ലസ്നാഹും ബിഖാലിസതിൻ ദിക്റദ്ദാർ, പരലോകത്തെക്കുറിച്ചുള്ള ബോധം അതവർക്ക് നൽകി എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അതിന്റെ ഹിദായത്ത് ലഭിക്കുന്ന, അതിന്റെ വെളിച്ചം കിട്ടുന്ന, അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്ന ആളുകൾ ആരാണ് എന്ന് ഖുർആന്റെ ഒരു ആമുഖം എന്ന നിലക്ക് തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാർക്കാണ്? ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ ഹുദയാവുക. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വബിൽ ആഖിറതിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആഖിറത്തിനെക്കുറിച്ച് യഖീൻ ഉള്ളവരായിരിക്കും അവർ. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് ഈ നശ്വരമായ ഒരു സ്വപ്നം പോലെ കടന്നു പോകാനുള്ള ഈ ജീവിതം അവസാനിച്ചാൽ പിന്നീട് യഥാർത്ഥ ജീവിതം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും, എന്ന് യഖീൻ ഉള്ളവരായിരിക്കും. കേവലം വിശ്വസിക്കുന്നവരെന്നല്ല പറഞ്ഞത്, വബിൽ ആഖിറതിഹും യൂഖിനൂൻ, അടിയുറച്ച് യഖീനായി കണ്ടതുപോലെ വിശ്വസിക്കുന്നവരായിരിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ദുനിയാവിൽ ഇജ്ജത്ത് ഉണ്ടാകാനും ആഖിറത്തിൽ വിജയം, ഫലാഹ്. എന്താണ് ഫലാഹ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നത്, അന്നജാതു മിനൽ മർഹൂബ് വൽ ഫൗസു ബിൽ മർഹൂബ്, ആഗ്രഹിക്കുന്നത് നേടുകയും അതുപോലെ പേടിക്കുന്നതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്യുക, അതാണ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിജയം പരലോകത്ത് ലഭിക്കുകയും ചെയ്യും. ആർക്കാണ്? ആഖിറത്തിൽ യഖീനുള്ള ആളുകൾക്ക്. തന്റെ ഓരോ വാക്കും പ്രവൃത്തിയും പരലോകത്ത് കാണേണ്ടിവരും എന്ന ബോധത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ബോധം എപ്പോഴൊക്കെ ദുർബലമാകുന്നോ അപ്പോഴാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ പുണ്യങ്ങളിൽ കുറവ് വരുത്തുന്നത്. പലപ്പോഴും പലരും പരാതിപ്പെടാറുണ്ട്, നമ്മളൊക്കെയും പരസ്പരം പരാതിപ്പെടാറുണ്ട്, നമ്മുടെ അമലുകൾ കുറഞ്ഞു പോകുന്നു, പഴയ ഈമാൻ നമുക്ക് നിലനിൽക്കുന്നില്ല, പുണ്യങ്ങൾ ചെയ്യാൻ മടിവരുന്നു, പാപങ്ങൾ ചെയ്യാൻ പണ്ടുണ്ടായിരുന്ന പേടി നമുക്കിപ്പോൾ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കൽബിൽ ആഖിറത്തിനെ കുറിച്ചുള്ള ഈ ബോധം കുറഞ്ഞുപോയി. അത് പുതുക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പരലോകത്തിന്റെ തെളിവുകൾ, ബറാഹീൻ, വ്യക്തമായ പ്രമാണങ്ങൾ, യുക്തി ഒരിക്കലും വിസമ്മതിക്കാത്ത, നിഷേധിക്കാത്ത യുക്തിഭദ്രമായ തെളിവുകൾ അല്ലാഹു തആല ആവർത്തിച്ച് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ പിന്നിലുള്ള വലിയ ലക്ഷ്യങ്ങളിൽ, ഖുർആന്റെ അവതരണത്തിന്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് പരലോകത്തിന്റെ തെളിവുകൾ സ്ഥാപിക്കുക, തെളിയിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഈ തെളിവുകൾ അല്ലാഹു തആല നിരത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നത്, മഹാനായ മുഫസ്സിർ മുഹമ്മദ് അൽ അമീൻ അശ്ശങ്കൈതി റഹിമഹുള്ള അദ്ദേഹം സൂറത്തു നബഇന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, നാല് തെളിവുകളാണ് അല്ലാഹു തആല പരലോകത്തിന്റെ ഹഖീഖത്തിന്, പരലോക ജീവിതം വരാനുണ്ട് എന്ന് ഉറപ്പിക്കാനായി ഖുർആനിൽ നിരത്തുന്നത്. ഒന്നാമത്തെ തെളിവ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ്. നമ്മുടെ ചുറ്റും കാണുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ഈ ഭൂമി, ആകാശം, ഇതിൽ രണ്ടിലുമുള്ള അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ്, ജീവനുള്ളതും അല്ലാത്തതുമായ അവന്റെ സൃഷ്ടികൾ, ഇത് പരലോക ജീവിതമുണ്ട് എന്നതിന്റെ തെളിവാണ്. കാരണം ഈ കാണുന്ന സങ്കീർണമായ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞുവെങ്കിൽ മനുഷ്യനെ മരണശേഷം ഒന്നുകൂടി സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹു നിസ്സാരമാണ്. വിശുദ്ധ ഖുർആനിൽ ഇക്കാര്യം അല്ലാഹു തആല ആവർത്തിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളത് മനുഷ്യന് സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ നിസ്സാരമാകുന്നു. അതിനേക്കാൾ ആകാശഭൂമികൾ സൃഷ്ടിക്കുക എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ എത്രയോ വലുതാകുന്നു. അപ്പോൾ അത് സൃഷ്ടിക്കാൻ സാധിച്ചവന് മനുഷ്യനെ സൃഷ്ടിക്കുക, മരണശേഷം ഒന്നുകൂടി സൃഷ്ടിക്കുക എന്നുള്ളത് നിസ്സാരമാണ്. നിങ്ങളാണോ അതല്ല വിശാലമായ ഈ ആകാശമാണോ കൂടുതൽ സൃഷ്ടിക്കാൻ പ്രയാസമുള്ളത്? ബനാഹ, ഈ ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു, അപ്പോൾ നിങ്ങളെ മരണശേഷം സൃഷ്ടിക്കുക എന്നുള്ളത് നിസ്സാരമാണ്. ഇക്കാര്യം അല്ലാഹു തആല ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും സൂറത്തു നബഇൽ. അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ള സൂറത്ത്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അർത്ഥം പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അമ്മ യതസാഅലൂൻ, എന്തിനെക്കുറിച്ചാണ് മുശ്രിക്കുകൾ പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് സലഫുകൾക്ക് രണ്ടഭിപ്രായമാണുള്ളത്. ഖുർആനിനെ കുറിച്ചാണ് എന്നൊരു അഭിപ്രായം, അതല്ല മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. അതാണ് കൂടുതൽ ശരിയായി പല മുഫസ്സിരീങ്ങളും തെരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം പിന്നീട് ഈ സൂറത്തിൽ പറയുന്നത് പരലോകത്തെക്കുറിച്ചാണ്. അപ്പൊ പരലോകത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത്, അതിൽ എന്താണ് അത്ര അത്ഭുതപ്പെടാനുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം പരലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന് അള്ളാഹു നിരത്തുന്ന ഒന്നാമത്തെ തെളിവാണിത്, അലം നജ്അലിൽ അർള മിഹാദ, നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഭൂമിയെ ഒരുക്കിയില്ലേ, വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കിയില്ലേ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയും. രണ്ടാമത്തെ തെളിവ്, അള്ളാഹുവിന് മരണശേഷം നമ്മെ പുനരുജ്ജീവിപ്പിക്കാൻ പ്രയാസമില്ല എന്നതിനുള്ള രണ്ടാമത്തെ തെളിവ്, സസ്യങ്ങൾ മുളപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് ജീവൻ നൽകി എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരിച്ചതുപോലെ ഈ ഭൂമി വരണ്ടുണങ്ങി ഒരു പച്ചപ്പുമില്ലാതെ ഉണങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് വേനൽക്കാലത്ത്. അതിനുശേഷം ഒരു മഴ വർഷിക്കുന്നതോടുകൂടി ആദ്യത്തെ മഴക്ക് തന്നെ പച്ചപ്പ് ഈ ഭൂമിയെ പൊതിയുന്നത് നമ്മൾ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അന്നക തറൽ അർള ഖാശിഅതൻ, ഭൂമി പേടിച്ചതുപോലെ നിനക്ക് കാണാൻ സാധിക്കും. പേടിച്ച് വിളറിയ ഒരു മനുഷ്യന്റെ മുഖം പോലെ ഭൂമി വിണ്ടു കീറി ഒരു പച്ചപ്പിന്റെ നാമ്പ് പോലും ഇല്ലാതെ കിടക്കുന്നത് നിനക്ക് കാണാം. ഫൈദാ അൻസൽന അലൈഹിൽ മാ, അതിൽ നാം വെള്ളമിറക്കിയാൽ, മഴ പെയ്യിപ്പിച്ചാൽ, ഇഹ്തസ്ജത് വറബത്, അത് ചലിക്കാൻ തുടങ്ങും. ചെടികൾ മുളച്ചുകൊണ്ട് ഭൂമിക്ക് അനക്കം വെച്ചതുപോലെ നമുക്ക് തോന്നും. ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത, ഈ ഭൂമിക്ക് അതിന്റെ മരണശേഷം ജീവൻ നൽകിയവൻ, ലമുഹ്യിൽ മൗത, മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാകുന്നു. ഈ കാര്യം നമ്മൾ പറഞ്ഞ ചെറിയ സൂറത്തിൽ അമ്മ യതസാഅലുൻ എന്ന സൂറത്തിൽ അവിടെയും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅൻസൽന മിനൽ മുഅ്സറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത വജന്നാതിൻ അൽഫാഫ, മേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ നാം വർഷിപ്പിച്ചു, അതുകൊണ്ട് ചെടികളും അതുപോലെ തന്നെ വലിയ കാടുകളുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തെളിവ്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. ശുദ്ധമായ ഫിത്രത്തുള്ള ഒരു മനുഷ്യന് പാപങ്ങൾ കൊണ്ട് കറ പിടിച്ചിട്ടില്ലാത്ത മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഇക്കാര്യത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മരിച്ചൊരു മനുഷ്യനെ ജീവിപ്പിക്കും എന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്, മഴ പെയ്ത് ചെടികൾ മുളച്ചു പോകുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ 10 വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു, 20 വർഷം മുമ്പ് എന്തായിരുന്നു, അതിന്റെയും പിറകിലോട്ട് പോയാൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീന മിന ദഹ്രി ലം യകുൻ ശൈഅ മദ്കൂറ, പറയപ്പെടാൻ പറ്റുന്ന ഒന്നുമല്ലാത്ത ഒരു ശൂന്യത കഴിഞ്ഞു പോയിട്ടാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മരണാനന്തരമുള്ള ജീവിതത്തിന്റെ തെളിവാണ്. നമ്മളില്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശൂന്യതയിൽ നിന്ന് നമുക്ക് ഒരു അസ്തിത്വം നൽകാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദറബ ലന മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇവാമ വഹിയ റമീം, മനുഷ്യൻ അവന്റെ ധിക്കാരം മൂത്ത് അവൻ അള്ളാഹുവിനോട് തർക്കിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എന്ത് പറയും, മൻ യുഹ്യിൽ ഇവാമ വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകൾക്ക് ജീവൻ ഒപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ, അവനോട് പറഞ്ഞുകൊള്ളുക, ആദ്യം ആരാണോ അതിനെ സൃഷ്ടിച്ചത്, അതിന് ജീവൻ നൽകിയത്, അവൻ തന്നെ അതിനെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ തരത്തിലുള്ള സൃഷ്ടികർമ്മത്തെക്കുറിച്ചും അറിയുന്നവനാണ്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാനും അറിയാം, ഉണ്ടാക്കിയ ഒരു മാതൃക അത് വീണ്ടും ആവർത്തിക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്, അതിന് കഴിവുള്ളവനാണ്. അതും നേരത്തെ പറഞ്ഞ സൂറത്തുന്നബയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്, വഖലഖ്നാകും അസ്വാജ, നിങ്ങൾ ഇണകളായി സൃഷ്ടിച്ചു. എന്താണ് ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇണകളിലൂടെയാണ് മനുഷ്യവംശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇണകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായത്. അങ്ങനെ ഇണകളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ അവന് സാധിക്കുമെങ്കിൽ ഇതേ മനുഷ്യനെ ഒന്നുകൂടി സൃഷ്ടിക്കുക അവന് പ്രയാസമല്ല. നാലാമത്തെ തെളിവ്, സാധാരണ നിഷേധികളായ ആളുകൾ, കാഫിറുകളും മുനാഫിക്കുകളും ഒക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മരിച്ചുപോയതിന് ശേഷം ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ മരിച്ചുപോയ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പല സ്ഥലത്തും മരണശേഷം അവൻ ജീവൻ നൽകിയ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ രണ്ട് സ്ഥലത്ത് രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ കഹഫിൽ ഒരു വിഭാഗം യുവാക്കളെ കുറിച്ച് പറഞ്ഞതായി നമുക്കറിയാം, മരണശേഷം അള്ളാഹു ജീവൻ നൽകിയ ആളുകൾ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വിശ്വസിക്കാത്തവർ ഇത് വിശ്വസിക്കുകയില്ല. പക്ഷേ അതിനുള്ള തെളിവുകൾ എമ്പാടും വേറെയുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ഈ ഖുർആനിൽ അള്ളാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മരിച്ചുപോയ ചിലർക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകി ഈ ഭൂമിയിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഓരോ മനുഷ്യർക്കും കാണാൻ പാകത്തിൽ ഓരോരുത്തരുടെയും മരിച്ചുപോയ ബന്ധുക്കൾക്കൊക്കെ അള്ളാഹു ജീവൻ നൽകുകയാണെങ്കിൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. പിന്നെ അദൃശ്യത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നതിന് അർത്ഥമില്ല, എല്ലാവരും വിശ്വസിക്കും സ്വാഭാവികമായും. അള്ളാഹു തആല ദുനിയാവിൽ നമ്മൾ സൃഷ്ടിച്ചത് ലിനബ്ലുവക്കും, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു തആല ഇക്കാര്യം നമ്മിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുന്നു മാത്രം. അതല്ല എങ്കിൽ അവൻ ജീവൻ നൽകിയ ആളുകൾ തന്നെയുണ്ട്. ഇനി മരണശേഷം ഒരാൾ ദുനിയാവിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് അതിനോട് സാമ്യമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മരണശേഷമുള്ള ജീവിതത്തിന്റെ ഒരു അടയാളമായി നമുക്ക് കാണിച്ചു തരികയാണ്. അള്ളാഹു തആല പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരണസമയത്ത് ആത്മാവിനെ പിടികൂടുന്നത് അള്ളാഹു ആകുന്നു. വല്ലതി ലം തമുത് ഫീ മനാമിഹ, അള്ളാഹു മരണം വിധിച്ചിട്ടില്ലാത്ത ദിവസമാണെങ്കിൽ അന്ന് ഉറക്കത്തിലാണ് ആ ആത്മാവുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നത്. അപ്പൊ ഉറക്കവും മരണവും ഒരുപോലെയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഉണരാൻ പോകുന്നില്ല എന്നൊരാൾക്ക് വാശി പിടിക്കാൻ സാധിക്കുമോ? അതുപോലെയാണ് മരണശേഷം ഞാൻ തിരിച്ചു വരികയില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവൻ നൽകുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഈ നാല് തെളിവുകൾ, ഇതും അവസാനം പറഞ്ഞ ഈ തെളിവും സൂറത്തുൻ നബയിൽ അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്കം നിശ്ചലാവസ്ഥയാക്കിയിരിക്കുന്നു. സുബാത്ത് എന്ന് പറഞ്ഞാൽ അനങ്ങാത്ത അവസ്ഥ എന്നാണ്. അവ മരിച്ചതുപോലെ അനങ്ങാതെ കിടക്കും ഉറങ്ങുന്ന സമയത്ത്. വീണ്ടും അള്ളാഹു തആല നമ്മെ ഉണർത്തുകയും ചെയ്യുന്നു. അപ്പൊ ഈ തെളിവുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ്? പരലോകത്തിന്റെ ഹഖീഖത്ത് അത് വരാനിരിക്കുന്നതാണ് എന്ന ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും ഉണ്ടാകണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴാണോ നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ നിറയും, അപ്പോൾ നമ്മുടെ മനസ്സിൽ കറപുരടും, അപ്പോൾ നമ്മുടെ പുണ്യകർമ്മങ്ങൾ ദുർബലമാകും, അതിന്റെ എണ്ണം കുറയും, അതിന്റെ ആത്മാർത്ഥത കുറയും, അതിലുള്ള ഹൃദയ സാന്നിധ്യമൊക്കെ ദുർബലമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുക, അതിന്റെ അർത്ഥം പഠിക്കുക, അതിൽ അള്ളാഹു തആല നിരത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള തെളിവുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകബോധത്തോടുകൂടി ജീവിക്കുന്ന, അവന് കണ്ടുമുട്ടാനുണ്ട് എന്ന യഖീനോടുകൂടി ജീവിക്കുന്ന അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد الأنبياء وخاتم المرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد سهودنا نغلي نمبر إيمان أدان نمبر مولدنا نمبر وشفاس وكرم نغلم أدما يتعان نالي الله سبحانه وتعالى منبل مكبوين الكارن لد إيمان اند ويري أدما نسر الله وشفاس تنيان عملق الإيمان اند باقمان. എന്നാൽ ഈമാന്റെ അടിത്തറ എന്ന് പറയുന്നത് ഖൽബിലുള്ള വിശ്വാസമാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത, ശക്കില്ലാത്ത, സംശയമില്ലാത്ത, അടിയുറച്ച വിശ്വാസമുള്ള മനസ്സുമായി ആരാണോ അള്ളാഹുവിന്റെ മുമ്പിലെത്തിയത് അവൻ മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക. ഈ പരലോകം എന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കാം. ഉലമാക്കൾ പറയുന്നത്, ഇദാ മാതൽ ഇൻസാൻ ഖാമത് ഖിയാമതുഹു, ഒരു മനുഷ്യൻ മരിച്ചതോടുകൂടി അവന്റെ ആഖിറത്ത് തുടങ്ങി, അവന്റെ സ്വർഗവും നരകവും ആ നിമിഷം മുതൽ അനുഭവിക്കാൻ തുടങ്ങും. അവൻ ഖബറിലെത്തുന്നതോടുകൂടി അവന് മലക്കുകൾ അവന്റെ മുമ്പിൽ ഹാജരാകും. അവന്റെ അമലുകൾ, അവൻ സൽക്കർമ്മം ചെയ്ത മനുഷ്യനാണെങ്കിൽ, പുണ്യങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ, നല്ല മനോഹരമായ മുഖമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ അടുത്തു വന്നിരിക്കും. പാപിയാണെങ്കിൽ അവൻ ചെയ്ത പാപങ്ങൾ വളരെ ഭീകരമായ മുഖത്തോടുകൂടി ഉള്ള ഒരു മനുഷ്യനായി മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ അടുത്ത് വന്ന് ഇരിക്കും. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശ്വാസം നിലക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമ്മുടെ പ്രതിഫലം അനുഭവിക്കാൻ നമ്മൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഉറപ്പുള്ള ആളുകൾക്കാണ് ഈ രംഗങ്ങളിലെല്ലാം വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അത് എപ്പോഴൊക്കെ ആ ബോധം ദുർബലമായി പോകുന്നുവോ ആവർത്തിച്ച് ആവർത്തിച്ച് അവിടെ ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള സഹീഹാക്കിയിട്ട് ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്. ഈമാൻ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടന്ന് നുരുമ്പിക്കും. കമാ യഖ്ലഖു സൗബ്, ഒരു വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ. ഒരു വസ്ത്രം നമ്മൾ കുറെ കാലം അത് തന്നെ ധരിച്ചാൽ, അത് തന്നെ ഇട്ട് നടന്നാൽ എന്താണ് സംഭവിക്കുക? വർഷങ്ങൾ കഴിഞ്ഞാൽ അത് നുരുമ്പി തുടങ്ങും. അത് ഒന്നാമത്തെ ദിവസം വാങ്ങിയ അന്ന് ഇട്ട് നടന്നതുപോലെ ആവുകയില്ല. എത്ര വില കൂടിയ വസ്ത്രമാണെങ്കിലും കാലപ്പഴക്കം അതിനെ ദ്രവിപ്പിക്കും. അതുപോലെ ദ്രവിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഈമാൻ. ആദ്യമായി നമ്മൾ ഇസ്തിഖാമത്തിലേക്ക് വന്നപ്പോൾ, ആദ്യമായി ദീനിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കുണ്ടായ ആവേശം, നമ്മുടെ യഖീൻ, അതൊക്കെ പതുക്കെ പതുക്കെ നുരുമ്പിപ്പോകും. അത് സ്വാഭാവികമാണ്. വിശ്വാസം പറയുകയാണ്, സഹാബത്തിനോടാണ് പറയുന്നത് ഈമാൻ ദുർബലമായി പോകും. അതിനെന്ത് വേണം? ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. അതുകൊണ്ട് ഈമാനിനെ നിങ്ങളുടെ മനസ്സിൽ പുതുക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈമാൻ എപ്പോഴും പുതിയതായി നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. നമ്മൾ ദീനിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന ഈമാൻ, അന്ന് നമ്മൾ അനുഭവിച്ചിരുന്ന ആവേശം, അതൊക്കെ എവിടെ പോയി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അത് തിരിച്ചു വരാൻ ഒരു മാർഗമേ ഉള്ളൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് ചിന്തിക്കുക. അതിൽ അള്ളാഹു നിരത്തിയിട്ടുള്ള ഈമാന്റെ തെളിവുകൾ, ഗൈബിയായ കാര്യങ്ങൾക്ക് അള്ളാഹു നിരത്തിയിട്ടുള്ള പ്രമാണങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ, അതൊക്കെ ആലോചിച്ച് നമ്മുടെ ഈമാൻ പുതുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഈ വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ നമ്മുടെ ഈമാൻ നുരുമ്പി തീരെ ഇല്ലാതായി പോകും. അക്കാര്യം നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അബുദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു മനോഹരമായ അസർ, അത് നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ന മിൻ ഫിഖ്ഹിൽ അബ്ദി, ഒരു അടിമയുടെ ബുദ്ധിയുടെ അടയാളമാണ്, ഒരു അടിമക്ക് അറിവുണ്ട് വിവരമുണ്ട് എന്നതിന്റെ തെളിവാണ്, അയ്യതആഹദ ഈമാനഹു, അവന്റെ ഈമാൻ അവൻ സദാ പരിശോധിക്കുക എന്നുള്ളത്. തആഹുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലപിടിപ്പുള്ളതായി കാണുന്ന എന്തെങ്കിലും വസ്തു, അതിങ്ങനെ എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കും, അതവിടെ തന്നെ ഉണ്ടോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്റെ ഈമാനെ പരിശോധിക്കുക എന്നത് ഒരാളുടെ അറിവിന്റെ അടയാളമാണ്. എന്താണ് പരിശോധിക്കേണ്ടത്? വമിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ അയസ്ദാദു ഈമാനുഹു അം യൻഖസ്, തന്റെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കുകയാണോ അതല്ല കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് തിരിച്ചറിയൽ ഒരു അടിമയുടെ അറിവിന്റെ അടയാളമാണ്. അപ്പൊ നമ്മുടെ ഈമാൻ കുറയുന്നത് അറിയുന്നു പോലുമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈമാൻ കുറയുന്നത് നമ്മൾ അറിയണം. ഷെയ്ത്താന്റെ ദുർബോധനം അതെവിടെ നിന്നാണ് വരുന്നത്, ഏത് വഴിക്കാണ് പിശാചി തന്നെ പിടിക്കുന്നത്, തന്റെ ഈമാൻ ദുർബലപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഒരു അടിമക്ക് അറിവുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നമ്മൾ ഓരോരുത്തരും സദാ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അത് വിവരിച്ചു തരുന്നു. അദ്ദേഹം പറഞ്ഞു, ഷജറത്തുൽ ഈമാനി ഫിൽ ഖൽബ്, ഖൽബിൽ ഒരു വൃക്ഷം പോലെയാണ്, ഒരു മരം പോലെയാണ് ഈമാൻ എന്ന് പറയുന്നത്. അസ്ലുഹ ഫിൽ ഖൽബി വഫർഉഹ ഫിസ്സമാ, അതിന്റെ അടിസ്ഥാനം ഖൽബിലാണ്, അതിന്റെ ശാഖകൾ ആകാശത്താണ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അടിസ്ഥാനം നമ്മുടെ മനസ്സിലുള്ള പരലോക വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും തൗഹീദും അതുപോലെയുള്ള വിശ്വാസ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഈമാൻ ഒരു മരം പോലെ അത് പുറത്തേക്ക് വളരും, അതിൽ നിന്ന് അമലുകൾ ഫലങ്ങളായി പുറത്തു വരും, അങ്ങനെ ആകാശമുട്ടേ വളർന്നു നിൽക്കും ഈമാൻ എന്ന് പറയുന്നത്. വശജറത്തു ലാ തബ്ക ഹയ്യതൻ ഇല്ലാ ബിമാദതിൻ തസ്ഖീഹ വതുനമ്മീഹ, ഒരു വൃക്ഷം, ഒരു മരം അത് പച്ചപ്പോടുകൂടി ജീവനോടുകൂടി ഉണങ്ങാതെ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? നനച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നനച്ചെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. ഫൈദാ ഖുതിഅതിസ് ഫൈദാ ഖത്അതസ് സഖിയ, അതിനുള്ള ആ നന, ആ വെള്ളം അത് നീ തടഞ്ഞുവച്ചാൽ ഔഷക അന്തൈബസ് അത് ഉണങ്ങിപ്പോകും, ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. വഹാകദ ഷജറത്തുൽ ഇസ്ലാമി ഫിൽ ഖൽബ്, ഇതുപോലെയാണ് നമ്മുടെ ഖൽബിലുള്ള നമ്മുടെ ദീനിന്റെ വൃക്ഷം, ദീനാകുന്ന വൃക്ഷം. ഇല്ലം യതആഹദഹ സാഹിബുഹ ബിസഖിഹ കുല്ല വഖ്തിൻ ബിൽ ഇൽമി നാഫിഇ വൽ അമലി സാലിഹ്, ഓരോ നിമിഷവും ഓരോ സമയവും സാലിഹായ അമലുകൾ കൊണ്ടും നാഫിഇയായ ഇൽമ് കൊണ്ടും ഈ വൃക്ഷത്തിന്റെ ഉടമ അതിനെ നനച്ചുകൊണ്ടിരിക്കണം. നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ അടിത്തറയായ അഖീദ, വിശ്വാസം, യഖീൻ നിലനിർത്താനുള്ള മാർഗങ്ങൾ. നമ്മുടെ ഇൽമു വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തും പഠിക്കാൻ നമ്മൾ ഓരോ നിമിഷവും തൽപരരായിരിക്കണം, അതിനുള്ള പരിശ്രമത്തിലായിരിക്കണം. അതുപോലെ തന്നെ അമലു സാലിഹാത്ത്, നമ്മൾ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങൾ, അത് ചെയ്യാനുള്ള താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അതിന്റെ കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഈമാനിന്റെ പച്ചപ്പ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഈമാൻ, ആ ഈമാനിന്റെ പൂർണ്ണത തിരികെ കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാധിച്ചേക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖുലൂബിന, اللهم جدد الايمان في قلوبنا, اللهم حبب الينا الايمان وزينه في قلوبنا, وكره الينا الكفر والفسوق والعصيان, واجعلنا من الراشدين. اللهم ارفع عنا الوباء والبلاء والغلاء والزنا والربا والفتن ما ظهر منها وما بطن. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها, انت خير من زكاها, انت وليها ومولاها. وصلى الله وسلم وبارك على عبدك ورسولك نبينا محمد وعلى اله واصحابه اجمعين.